Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Innal hamdalillah nahmaduhu wa nasta'inuhu wa nastahdih. Wa na'udzu billahi min shururi anfusina wa sayyiati a'malina. May yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa ashhadu an la ilaha illallah wahdahu la sharika lahu. Wa ashhadu anna Muhammadan 'abduhu wa rasuluh. Ya ayyuhalladhina amanu taqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Ya ayyuhan nasu taqu rabbakum alladhi khalaqakum min nafsin wahidah wa khalaqa minha zawjaha wa bassa minhuma rijalan katsiran wa nisaa'a. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهودر الماري الله سبحانه وتعالى إلنا الله ودي ولكغلوم آتنا نردشنغلوم جيودة الإذاويدا فاليچ മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിന്റെ പേരിൽ ഉണർത്തുകയും വസിയ്യത്ത് ഓതുകയുമാണ്. ഇന്ന് നമ്മുടെ സംസാര വിഷയം കർബല എന്നുള്ളതാണ്. പ്രസിദ്ധമായ ഒരു നാടാണ് കർബല. ആ നാടുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു ചരിത്രമുണ്ട്. ഈ ക്ലാസ് കൊണ്ട് ആ സംഭവത്തെ പരത്തി പറയുക എന്നുള്ളതല്ല ഉദ്ദേശം. പ്രത്യുത ചില പാഠങ്ങൾ ഈ ഒരു വിഷയത്തിന്റെ പേരിൽ നമ്മൾ അനിവാര്യമായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആ പാഠങ്ങളെ ഉണർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. ചരിത്ര പ്രസിദ്ധമായ ഇറാഖിലെ കൂഫക്കടുത്തുള്ള ഒരു പ്രദേശമാണ് കർബല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇമാം ഹാകിം അവിടുത്തെ മുസ്തദ്റക്കിൽ അതേപോലെ മറ്റ് ചില ഹദീസ് ഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെട്ട ഒരു ഹദീസ്. അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് ഈ ഹദീസിന്റെ നിവേദനം. അനസ് പറയുന്നത് استأذن ملك القطر ربه أن يزور النبي صلى الله عليه وسلم فأذن له മഴയുടെ ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വലി വസല്ലം തങ്ങളെ കാണുവാൻ സന്ദർശിക്കുവാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ചു. ഫഅദിന ലഹു അള്ളാഹു സുബ്ഹാനഹു വതആല ആ മലക്കിന് തിരുനബിയെ സന്ദർശിക്കുവാൻ അനുവാദം നൽകി. فكان في يوم ام سلمه അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മി സലമയുടെ ദിവസത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ തിരുനബി ഭാര്യമാർക്ക് ഓരോ ദിവസവും വീതം വെച്ചിട്ടുണ്ട്. ആ ദിവസം ആ ഭാര്യമാരോടൊത്തായിരിക്കും തിരുനബിയുടെ താമസം. ഉമ്മി സലമയുടെ ഉമ്മു സലമയുടെ വീട്ടിൽ തിരുനബി താമസിക്കേണ്ട നാളിലാണ് ഈ മലക്ക് അള്ളാഹുവിനോട് അനുവാദം ചോദിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വരുന്നത്. തിരുനബി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇഹ്ഫളി അലൈനൽ ബാബ് ലാ യദ്ഖുലു അലൈന അഹദ്. ഉമ്മു സലമ, നിങ്ങൾ വാതിൽ സൂക്ഷിക്കണം, വാതിലിലൂടെ ഞങ്ങളുടെ അടുക്കലേക്ക് ആരും കടന്നു വരരുത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മു സലമയോട് പറഞ്ഞു. ഫബൈനമാ ഹിയ അലൽ ബാബി, ഉമ്മു സലമ തിരുനബിയുടെ നിർദ്ദേശം മാനിച്ച് വാതിലിൽ നിൽക്കുകയാണ്, ആരും കടന്നു വരാതിരിക്കാൻ. ഈ സമയത്താണ് ഈ ദിജാ അൽ ഹുസൈൻ ഇബ്നു അലി, അൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ അങ്ങോട്ട് വന്നു. ഫദഫിർ ഫഖതഹമ ഫഫതഹൽ ബാബ്. ഹുസൈൻ കുട്ടിയാണ്, കുട്ടി ഓടി വന്നു. അങ്ങനെ അദ്ദേഹം വാതിൽ കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. فجعل يتوصب على ظهر النبي صلى الله عليه وسلم حسين ابن علي رضي الله عنهما. കുട്ടിയല്ലേ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് കയറി വരികയും അങ്ങനെ തിരുനബിയുടെ മുതുകിൽ ചാടി കയറുകയും ചെയ്തു. وجعل النبي صلى الله عليه وسلم يتلسمه ويقبله. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈൻ എന്ന കുട്ടിയെ അണച്ചു പൂട്ടുവാനും അങ്ങനെ ആ കുട്ടിയെ ചുംബിക്കുവാനും തുടങ്ങി. ഫഖാല ലഹുൽ മലക്, ഈ സമയം തിരുനബിയുടെ അടുക്കലേക്ക് വന്ന മലക്ക് പറഞ്ഞു, അതുഹിബ്ബുഹു, തിരുദൂതരെ നിങ്ങൾ ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നുവോ? ഖാല നഅം, തിരുനബി പറഞ്ഞു, അതെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഖാൽ, അപ്പോൾ മലക്ക് പറഞ്ഞു, അമ ഇന്ന ഉമ്മത്തക സതഖ്തുലു, എങ്കിലറിയുക നിങ്ങളുടെ ഉമ്മത്ത് ഈ കുഞ്ഞിനെ വധിക്കുന്നതാണ്. ഇൻഷിത്ത അറൈത്തുക്കൽ മഖാനല്ലദീ യുഖ്തലുഫി, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഈ കുഞ്ഞ് വധിക്കപ്പെടുന്ന സ്ഥലം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാലനാം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതെ എന്ന് പറഞ്ഞപ്പോൾ فقبض قبضه من المكان الذي يقتل فيه حسين ابن علي رضي الله عنهما وارضاهما وذكപ്പെടുന്ന ആ ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണ് ഈ മലക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫഅറാഹു ഇയാ, ഒരു പിടി മണ്ണ് വാരി അത് കാണിച്ചു. فجاءه بسهله او تراب احمر, തിരുനബിക്ക് മലക്ക് കൊണ്ടുവന്ന് കാണിച്ച മണ്ണ് അത് ചുവന്ന കളറുള്ള മണ്ണായിരുന്നു. ഫഅഖദതുഹു ഉമ്മു സലമ ഫജഅലതുഹു ഫീ സൗബിഹ, ആ മണ്ണ് ഉമ്മു സലമ എടുക്കുകയും അവരവരുടെ വസ്ത്രത്തിൽ അതിനെ വെക്കുകയും ഉണ്ടായി. ഹദീസിന്റെ റാവിമാരിൽ ഒരാൾ ഫഖാല സാബിത്ത്, സാബിത്ത് പറയുകയാണ്, കുന്നാ നഖൂലു ഇന്നഹാ കർബല, ഞങ്ങൾ പറയാറുണ്ടായിരുന്നു ആ മണ്ണുള്ള സ്ഥലം അല്ലെങ്കിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ വധിക്കപ്പെടുന്ന സ്ഥലം അത് കർബലയാണ് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഹദീസിന്റെ നിവേദനത്തിൽ കർബല എന്നുള്ള പരാമർശം വരികയുണ്ടായി. അതാണ് നമ്മുടെ വിഷയം. ഈ ഒരു കർബലയുമായി ബന്ധപ്പെട്ടാണ് ചില കാര്യങ്ങൾ നമുക്കിവിടെ സംസാരിക്കാനുള്ളത്. ആയിഷ ഉമ്മയിൽ നിന്നും ഇതുപോലെ ഒരു റിവായത്തുണ്ട്. അതിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹുസൈൻ വധിക്കപ്പെടുന്നവനാണ്, നിങ്ങൾ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ ഹുസൈൻ വധിക്കപ്പെടുന്ന മണ്ണ് കാണിച്ചു തരാം. അങ്ങനെ മലക്ക് ഫഅഖ്റജത തുർബതൻ ഹംറ, ചുവന്ന കളറുള്ള മണ്ണ് കാണിച്ചു കൊടുത്തു എന്നാണ്. അപ്പോൾ ഈ സ്ഥലം, അതാണ് കർബല എന്ന പേരിൽ പ്രസിദ്ധമായ സ്ഥലം. ഹിജ്റയുടെ 61-ൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ ഈ കർബലയിൽ വെച്ചാണ് വധിക്കപ്പെടുന്നത്. അതൊരു കൊടിയ ചതിയുടെ പിന്നാലെയാണ്. ഹുസൈൻ താൻ വധിക്കപ്പെടുന്ന മണ്ണിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ നാട് ഏതാണ്? അപ്പോൾ ഹുസൈനോട് പറയുന്നത് ഇത് കർബലയാണ് എന്നാണ്. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് കർബുൻ വബല. കർബ് എന്ന് പറഞ്ഞാൽ പ്രയാസം, ബല എന്ന് പറഞ്ഞാൽ പരീക്ഷണം. അപ്പൊ പ്രയാസവും പരീക്ഷണവുമാണ് കർബല എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പ്രതികരിക്കുകയുണ്ടായി. ആ നാട്ടിൽ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു തിരിച്ചു പോരാൻ ഉദ്ദേശിച്ചപ്പോൾ തിരിച്ചു പോരാൻ സമ്മതിക്കാതെ ആ നാട്ടിൽ അദ്ദേഹം ഉപരോധിക്കപ്പെടുകയും അങ്ങനെയാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ വധിക്കപ്പെടുകയും ചെയ്യുന്നത്. അപ്പോൾ കർബല എന്നുള്ള പേര് അത് പരിചയപ്പെടാനാണ് ഞാൻ ഈ ചരിത്ര റിവായത്തുകളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. കർബലക്ക് മഹത്വം കൽപ്പിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് ഇന്ന് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തിൽ അവരുടെ ഈ വിലാപ പ്രകടനങ്ങളും അട്ടഹാസങ്ങളും അഭിനയ നാട്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശുദ്ധ മക്കയേക്കാൾ കഅബയേക്കാൾ കർബല വിശുദ്ധമാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഏതൊരു നാടിനെ നോക്കിയാണോ കർബുൻ വബല, പ്രയാസവും പരീക്ഷണവും എന്ന് പറഞ്ഞത്, ആ നാടവർക്ക് ഇന്ന് വിശുദ്ധ നാടാണ്. ബിഹാറുൽ അൻവാർ എന്ന ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ അൽ മജ്ലിസി എന്ന് പറയുന്ന അവരുടെ മുഹദ്ദിസ് രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കർബലയുമായി ബന്ധപ്പെട്ടിങ്ങനെയാണ്. അലി ഇബ്നു ഹുസൈൻ പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ഇത് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു എന്നാണ് പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല, ഇത് വ്യാജ റിപ്പോർട്ടാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കാരണം എന്താ അതിൽ പറയുന്നത്? ഇത്തഖദല്ലാഹു അർള കർബല ഹറമൻ ആമിനൻ മുബാറകൻ ഖബ്ല അൻ യഖ്ലഖ അല്ലാഹു അർള കഅബ. കഅബ സ്ഥിതി ചെയ്യുന്ന നാടായ മക്കയെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് അള്ളാഹു കർബലയെ അനുഗ്രഹീത നിർഭയത്തെ ഹറമായി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നീട് ഇതിൽ പറയുന്നത് 24,000 വർഷങ്ങൾക്ക് മുമ്പ് കർബലയെ ഹറമായി അള്ളാഹു സ്വീകരിക്കുകയും അതിന് പവിത്രത കൽപ്പിക്കുകയും അതിൽ അനുഗ്രഹം ചൊരിയുകയും ചെയ്തു. ഫമാസാലത് ഖബ്ല ഖൽഖില്ലാഹിൽ ഖൽഖ് മുഖദ്ദസതൻ മുബാറക. അങ്ങനെ പടപ്പുകളെ അള്ളാഹു പടക്കുന്നതിന് മുമ്പ് തന്നെ കർബല പരിഭാപനമാണ്, പരിശുദ്ധമാണ് എന്നൊക്കെയാണ് ഈ റിവായത്തിലുള്ളത്. വേറെയും ചില കാര്യങ്ങളുണ്ട്, പക്ഷെ അത് വായിക്കാൻ കൊള്ളാത്തത്ര ദുർബലവും ബാലിശവുമായ ചില വാദങ്ങളായത് കാരണത്താൽ, വിദണ്ഡങ്ങളായത് കാരണത്താൽ നമ്മുടെ ഇവിടെ പറയില്ല. ഇവിടെ നമ്മൾ കർബല മനസ്സിലാക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഒരു വിഭാഗം ആളുകൾ ആ നാടിനെ വിശുദ്ധമായി ഗണിച്ച് അവിടേക്ക് അവരുടെ സന്ദർശന ടൂറുകൾ സംഘടിപ്പിച്ച് അവിടെയുള്ള മണ്ണിന് പവിത്രത കൽപ്പിച്ച് അതിൽ ശിഫയുണ്ടെന്ന് വിശ്വസിച്ച് അതിൽ ബർക്കത്തുണ്ടെന്ന് വിശ്വസിച്ച് അതുകൊണ്ട് ചികിത്സ തേടുന്ന, അതുകൊണ്ട് ബർക്കത്തെടുക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത്. യഥാർത്ഥത്തിൽ കർബല എന്ന് പറഞ്ഞാൽ അതിന് യോഗ്യമായ ഒരു മണ്ണാണോ, അതിനത്രമാത്രം പവിത്രത ഉണ്ടോ? ഏതൊരു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന്റെ പേരിലാണോ ഇവർ ഈ കർബലയ്ക്ക് ഈ പവിത്രത പറയുന്നത്? ആ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു തന്നെ ആ മണ്ണിനെ നോക്കി പറഞ്ഞത് അത് കർബുൻ വബല എന്നാണ്. ഇത് പ്രയാസമാണ്, ഇത് പരീക്ഷണമാണ് എന്നാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയും നബി കുടുംബത്തിലെ 70 ചില്ലാന മെമ്പർമാരുടെയും പരിശുദ്ധമായ രക്തം ചിന്തപ്പെട്ട നാടാണ് കർബല. ഹുസൈനിന്റെ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ അലിയുൽ അക്ബർ എന്ന മകനും അബ്ദുള്ള എന്ന മകനും ആ കർബലയിൽ ഹുസൈനോടൊപ്പം വധിക്കപ്പെട്ടു. അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളിൽ അബൂബക്കർ, ഉസ്മാൻ, മുഹമ്മദ്, ഹുസൈൻ അടക്കം കർബലയിൽ വധിക്കപ്പെട്ടു. ഹസൻ റളിയല്ലാഹു തആലന്റെ മക്കളിൽ പലരും ഹുസൈനോടൊപ്പം കർബലയിൽ വധിക്കപ്പെട്ടു. ജഅഫർ റളിയല്ലാഹുവിന്റെ മക്കളിൽ ഔനും അബ്ദുള്ളയും കർബലയിൽ വധിക്കപ്പെട്ടു. ഇങ്ങനെ നബി കുടുംബത്തിലെ വിശുദ്ധന്മാരായ മഹത്തുക്കളുടെ രക്തം ചിന്തപ്പെട്ട കർബല, അതിനെ പവിത്രമായി ഗണിക്കുന്ന, അതിനെ പരിശുദ്ധമായി ഗണിക്കുന്ന, എന്നിട്ട് ആ മണ്ണിൽ ബർക്കത്ത് അന്വേഷിക്കുന്ന, രോഗ ചികിത്സ അന്വേഷിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ന് ഹുസൈൻ റളിയല്ലാഹു തആലാനുവിന്റെ പേരിൽ അവരുടെ കാപട്യ കണ്ണീർ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതുപോലെ ക്രൈസ്തവരെ പോലെ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയെ കുരിശിൽ തറക്കുവാൻ കുരിശ് കൊണ്ടുവന്നത് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമയോ മറിയമോ അല്ല, പിന്നെയോ അദ്ദേഹത്തിന്റെ ശത്രുക്കളായ പിലാത്തോസിന്റെ പടയാളികളാണ്. പിലാത്തോസിന്റെ പടയാളികൾ കുരിശ് കൊണ്ടുവന്നത് ഒരു ഹീനപ്രവൃത്തിക്കാണ്. വിശുദ്ധനായ ഒരു പ്രവാചകൻ അതിൽ ക്രൂശിക്കാനാണ്. അവർക്ക് അദ്ദേഹത്തെ ക്രൂശിക്കാനോ അവർക്ക് അദ്ദേഹത്തെ വധിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് നേരാണ്. പക്ഷേ എങ്കിലും അവർ ആ ഹീനശ്രമത്തിനാണ് ഈ കുരിശ് കൊണ്ടുവന്നത്. അതൊരു ശത്രുവിന്റെ നിർമ്മാണമാണ്. ആ കുരിശാണ് പിന്നീട് ക്രൈസ്തവ ചരിത്രത്തിൽ അവർക്കൊരു വിശുദ്ധ പവിത്ര ചിഹ്നമായി മാറിയത്. കുരിശിനെ പൂജിക്കുന്ന, കുരിശ് വരക്കുന്ന, കുരിശിൽ അനുഗ്രഹം കാണുന്ന, കുരിശ് ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്തീയ മതചിഹ്നമായി പരിണമിക്കുന്ന സ്ഥിതിവിശേഷം പിന്നീട് കാണപ്പെടുകയുണ്ടായി. വാപ്പയെ കൊന്ന, കൊല്ലുവാൻ ഉപയോഗിച്ച കത്തിയെ പവിത്രമായി ആദരിക്കുന്ന ഒരു മകന്റെ അവസ്ഥ ആലോചിച്ചു നോക്കൂ നിങ്ങൾ. ഇതേപോലെയാണ് ക്രൈസ്തവർ, അതേപോലെ തന്നെയാണ് ഈ വിഭാഗം ആളുകൾ ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ പേരിൽ അവരെത്തിപ്പെട്ടത്. നമ്മുടെ വിഷയം കർബല അത് പരത്തി പറയുക എന്നുള്ളതല്ല. കാരണം അത് ഒരു വിശാലമായ വിഷയവും കുറെ ഭാഗങ്ങൾ നിന്ന് ചർച്ച ചെയ്യേണ്ടതുമായ ഒരു ഭാഗമാണ്. നമുക്കിവിടെ വിഷയം ചരിത്രത്തിൽ കർബല എന്ന പേര് പ്രസിദ്ധമാകുന്നത്, അതിൽ വിശുദ്ധമായ ഒരു മഹൽ വ്യക്തിയുടെ രക്തം അന്യായമായി ചിന്തപ്പെട്ടു എന്നതിനാലാണ്. വിശുദ്ധരായ നബി കുടുംബത്തിലെ മെമ്പർമാരുടെ രക്തം അതിൽ ചിന്തപ്പെട്ടു എന്നത് കാരണത്താലാണ്. അതിൽ ചിന്തപ്പെട്ട ആ വിശുദ്ധ രക്തവുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങളുണ്ട്. അതിന്റെ ചില കാരണങ്ങൾ ചരിത്രത്തിൽ തെറ്റായി മനസ്സിലാക്കിയത് ഇതൊക്കെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. ആരാണ് ഹുസൈൻ? ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അൽ ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിന്റെ വിളിപ്പേര് അബു അബ്ദില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ മകനാണ് ഹുസൈൻ. ഹുസൈൻ ഭൂജാതനാകുന്നത് ഹിജ്റയുടെ നാലാമത്തെ വർഷമാണ്. ബദർ യുദ്ധാനന്തരം അലി ഫാത്തിമ ദമ്പതികളുടെ വിവാഹം നടന്നു. അങ്ങനെ ഹിജ്റയുടെ രണ്ടിൽ, ഹിജ്റയുടെ മൂന്നിൽ ഹസൻ എന്ന കുഞ്ഞവർക്ക് പിറന്നു. ഹിജ്റയുടെ നാലിലാണ് ഹുസൈൻ എന്ന കുഞ്ഞ് പിറക്കുന്നത്. ഹസൻ എന്ന കുഞ്ഞ് പിറന്നപ്പോൾ അലി ഹർബ് എന്ന് പേരിടാൻ തീരുമാനിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഹർബ് എന്ന പേര് മാറ്റി ഹസൻ എന്ന പേര് ആ കുഞ്ഞിന് വിളിക്കുകയുണ്ടായത്. ഹുസൈൻ കുഞ്ഞുണ്ടായപ്പോഴും അലി റളിയല്ലാഹു തആല അൻഹു ഹർബ് എന്ന് പേരിടാൻ തീരുമാനിച്ചു. പക്ഷേ നബിയുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ആ പേര് ഹുസൈനിന് മാറ്റിയിട്ട് ഹുസൈൻ എന്ന പേരിടുകയുണ്ടായി. അങ്ങനെയാണ് ഹസൻ, ഹുസൈൻ എന്നീ രണ്ട് അതിസുന്ദരമായ നാമങ്ങൾ ഇവർക്ക് വരുന്നത്. തിരുനബിയാണ് അവർക്ക് പേരിട്ടത്. ഇവരുടെ അഖീഖ നിർവഹിച്ചതും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളാകുന്നു. ഹുസൈൻ റളിയല്ലാഹു തആലാനുവിന്റെ മഹത്വം അറിയിക്കുന്ന ചില ഹദീസുകൾ സഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹുമ റൈഹാനതായ ഫി ദുനിയ, ഹസനും ഹുസൈനും കുട്ടികൾ ഈ ദുനിയാവിൽ എന്റെ രണ്ട് റൈഹാനകളാണ്. റൈഹാൻ എന്ന് പറഞ്ഞാൽ അത് സുഗന്ധമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധമായിട്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ വിശേഷിപ്പിക്കുകയുണ്ടായത്. തിരുനബി പറഞ്ഞു, ഇബ്നാ യഹാദാൻ, ഹസൻ ഹുസൈൻ കുട്ടികളെ ചൂണ്ടിയാണ് തിരുനബി പറയുന്നത്, എന്റെ ഈ രണ്ട് മക്കൾ അൽ ഹസൻ വൽ ഹുസൈൻ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗവാസികളിൽ യുവാക്കളുടെ നേതാക്കളാകുന്നു. അബൂഹുമ ഖൈറു മിൻഹുമ, ഹസൻ ഹുസൈൻ എന്നീ കുട്ടികളുടെ പിതാവ് അലി ഇബ്നു അബി താലിബ് അവർ രണ്ടുപേരെക്കാളും ഉത്തമരുമാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച സ്വർഗത്തിലെ യുവാക്കൾക്ക് സയ്യിദ് എന്ന് വിശേഷിപ്പിച്ച വ്യക്തിത്വമാണ് അൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുമ. അസ്ഹാബുൽ കിസ എന്ന ഒരു സംഭവമുണ്ട്. എന്താണ് അസ്ഹാബുൽ കിസ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അലിയെയും ഫാത്തിമയെയും ഹസൻ ഹുസൈൻ എന്നീ കുട്ടികളെയും വിളിക്കുകയുണ്ടായി. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ തന്റെ കയ്യിലുള്ള ഒരു പുതപ്പ് കൊണ്ട് അവരെ മൂടിപ്പിടിച്ചു. ആ പുതപ്പുണ്ട് റസൂലുള്ള അവരിലിങ്ങനെ മൂടിപ്പിടിച്ചു. അപ്പൊ ആ പുതപ്പിനകത്ത് നാല് പേരാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെ അഞ്ചു പേർ, ഹസനും ഹുസൈനും അലിയും ഫാത്തിമയും തിരുനബിയും ആ പുതപ്പുളിനുള്ളിലാണ്. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ ഹാഉലൈ ബൈതി ഫഅദ്ഹിബ് അൻഹുമുർ റിജ്സ് വതഹ്ഹിർഹും തത്ഹീറ. അല്ലാഹുവേ, ഇവർ എന്റെ കുടുംബമാണ്, അതുകൊണ്ട് ഇവരിൽ നിന്ന് നീ മ്ലേച്ഛത പോക്കേണമേ, വതത്തഹീറുഹും തത്ഹീറ, ഇവരെ നീ പരിശുദ്ധപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലാലി വസല്ലമ തങ്ങൾ ദുആയിരക്കുകയുണ്ടായി. അപ്പൊ അസ്ഹാബുൽ കിസായിൽ ഒരാളാണ് നമ്മുടെ കഥാപാത്രമായ അൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു. ഇയാള അൽ ആമിരി പറയുകയാണ്, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരു സദ്യയിലേക്ക് പുറപ്പെടുകയുണ്ടായി. തിരുനബിയെ ഒരു ഭക്ഷണ പാർട്ടിയിലേക്ക് ക്ഷണിച്ചിരുന്നു. അപ്പൊ തിരുനബി അതിലേക്ക് പോയപ്പോൾ ഇയാള അൽ ആമിരിയും കൂടെ പുറപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാർട്ടിയിലേക്ക് പോകുമ്പോൽ ഹുസൈൻ ഇബ്നു അലി, ഹുസൈൻ റളിയല്ലാഹു അൻഹു കുട്ടികളോടൊപ്പം കളിക്കുന്നു. ഫഅറാദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യഖുദഹു. ഹുസൈൻ ചെറിയ കുട്ടിയാണ്, കളിക്കാണ്. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പോൾ ഫതഫിഖ സബിയു യഫിറു ഹാഹുനാ മറത്തൻ വഹാഹുനാ മറത്തൻ, കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. റസൂലുള്ളാഹിക്ക് പിടുത്തം കൊടുക്കാതെ ഒരിക്കൽ അങ്ങോട്ട് ഓടും, ഒരിക്കൽ അങ്ങോട്ട് ഓടും, അങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഫജാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദാഹിഖുഹു ഹത്ത അഖദഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിയുടെ പിന്നാലെ കുട്ടിയെ ചിരിപ്പിച്ചുകൊണ്ട് കൂടുകയുണ്ടായി. അങ്ങനെ ഹത്ത അഖദഹു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈനെ കടന്നു പിടിച്ചു. ഫവദ ഇഹ്ദ യദൈഹി തഹ്ത ഖഫ വൽ ഉഖ്ര തഹ്ത ദഖനിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈൻ എന്ന കുട്ടിയെ ഒരു കൈകൊണ്ട് അതിന്റെ പിരടി ഭാഗവും മറ്റേ കൈകൊണ്ട് അതിന്റെ താടഭാഗവും തിരുനബി ഇങ്ങനെ പിടിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫവളഫാഹു അലാ ഫീഹി യുഖബ്ബിലു, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയുടെ വായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വായയിൽ വെക്കുകയും യുഖബ്ബിലുഹു ഹുസൈനെ ചുംബിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുട്ടികളെ പിടിച്ചിട്ട് അടുപ്പിച്ചതിന് ശേഷം ആ കുട്ടിയുടെ വായയിൽ തിരുനബിയുടെ ഷറഫാക്കപ്പെട്ട വായ വെച്ച് ആ മുഖത്ത് ചുംബിക്കുകയുണ്ടായി എന്നാണ്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ ഹുസൈനടുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുംബിച്ചത്. അതുകൊണ്ടാണ് കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെടുകയുണ്ടായി. ഹുസൈനെ കർബലയിൽ വധിക്കപ്പെട്ടതിൽ പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ തല വെട്ടി. അങ്ങനെ ആ തല, അത് പിന്നീട് യസീദ് ഇബ്നു മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് കൊടുത്തയച്ചു. മുആവിയക്ക് എന്റെ മകനായ യസീദിന് കൊടുത്തയച്ചു. യസീദിന്റെ അടുക്കൽ ഈ തല എത്തിയപ്പോൾ കയ്യിലുള്ള ഒരു വടി കൊണ്ട് അതിന്റെ ചുണ്ടിൽ തോണ്ടുകയുണ്ടായി എന്നാണ്. ഈ സമയം കണ്ടു നിന്നവരിൽ പലരും പറഞ്ഞത് ആ ചുണ്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതവണ ചുംബിച്ച ചുണ്ടാണെന്ന് പറഞ്ഞ് ആ സമയത്ത് അവിടെ വെച്ച് അവരവരുടെ അനുഭവങ്ങൾ അനുസ്മരിക്കുന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുവാൻ സാധിക്കും. ഹുസൈൻ റളിയല്ലാഹു തആലാനുവിന്റെ ശിരസ് പിന്നീട് മദീനയിലേക്ക് കൊടുത്തയക്കപ്പെടുകയും അങ്ങനെ മദീനയിൽ യസീദിന്റെ ഗവർണറായ അംറു ബിൻ സഈദ് എന്ന് പറയുന്ന ഗവർണർ ഹുസൈന്റെ തല അത് കഫൻ ചെയ്ത് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മാതാവായ ഫാത്തിമ റളിയല്ലാഹു തആലാൻഹായുടെ അരികിൽ ബഖീ ഖബർസ്ഥാനിൽ മറമാടുകയാണ് ചെയ്തത്. ഹുസൈൻ റളിയല്ലാഹു തആലാൻഹിന്റെ ഷറഫാക്കപ്പെട്ട ആ തല എവിടെ മറമാടി എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വിഭാഗം പറഞ്ഞത് അത് ഇറാഖിൽ തന്നെയാണ്, മറ്റൊരു വിഭാഗം പറഞ്ഞത് അസ്കലാനിലാണ്, വേറൊരു വിഭാഗം പറഞ്ഞത് കൈറോവിലാണ്. കാരണം അതൊക്കെ പറയാൻ കാരണം അവിടെയൊക്കെ ഈ തലയുടെ പേരിൽ മഖബറകൾ പണിതിട്ടുണ്ട്. അവിടെയൊക്കെ സിയാറത്തിന്റെ കേന്ദ്രങ്ങളും അവിടെ പല പരിപാടികളുമുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അതുമായി ബന്ധപ്പെട്ട് ചരിത്ര റിപ്പോർട്ടുകളെ പഠനം നടത്തി പറഞ്ഞത് അത് ബഖീഉൽ ഖബ്രിസ്ഥാനിലാണ് മറമാടപ്പെട്ടിട്ടുള്ളത്. ഹുസൈൻ റളിയല്ലാഹു തആലാൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമ റളിയല്ലാഹു തആലാൻഹ ബഖീഉൽ ഖബ്രിസ്ഥാനിലാണ് മറമാടപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഖബറിനോടൊത്താണ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ ആ തല മറമാടപ്പെട്ടത് എന്നാണ് ചരിത്രത്തിൽ പ്രബലപ്പെട്ടതായ റിപ്പോർട്ട്. ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുസൈനെ പിടിച്ചു, എന്നിട്ട് ഹുസൈന്റെ ചുണ്ടിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ ചുംബിക്കുകയുണ്ടായി. എന്നിട്ട് തിരുനബി പറഞ്ഞു, ഹുസൈനും മിന്നി വ അന മിൻ ഹുസൈൻ, ഹുസൈൻ എന്നിൽ നിന്നാണ്, ഞാൻ ഹുസൈനിൽ നിന്നുമാണ്. അഹബ്ബല്ലാഹു മൻ അഹബ്ബ ഹുസൈനൻ, ഹുസൈനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടട്ടെ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹുവും ഇഷ്ടപ്പെടട്ടെ. ഹുസൈനുൻ സിബത്തു മിനൽ അസ്ബാത്ത്, ഹുസൈൻ അസ്ബാത്തുകളിൽ ഒരു സിബത്താണ്. സിബത്ത് എന്ന് പറഞ്ഞാൽ ഉമ്മത്തും ഫിൽ ഖൈർ എന്നാണ്, നന്മയുടെ വിഷയത്തിൽ ഒരു സമൂഹം എന്നുള്ളതാണ്, ഒരു സമുദായം എന്നാണ്, അതാണ് സിബത്തിന്റെ അർത്ഥം. അപ്പോൾ നന്മയിൽ ഒരു സമുദായമാണ് ഹുസൈൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ഹുസൈനെ ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാണ്. ഇതാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ട ഏതാനും വചനങ്ങൾ. ഇമാമു സഹബി സിയർ ആലാമുൻ നുബലയിൽ ഒരു റിപ്പോർട്ട് ഉമറിൽ നിന്ന് ഉണർത്തുന്നത് ഇപ്രകാരമാണ്. ഒരിക്കൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഉമർ കണ്ടപ്പോൾ ഉമർ പറഞ്ഞു, ഐ ബുനൈ വഹൽ അംബത അല റുഊസിന ഷാർ ഇല്ലല്ലാ ഫുമാൻതും. ഹുസൈൻ എന്ന കുട്ടിയെ ഉമർ പിടിച്ചു, എന്നിട്ട് പറയാണ്, ഞങ്ങളുടെയൊക്കെ തലയിൽ മുടി മുളപ്പിച്ചത് അള്ളാഹുവാണ്, പിന്നീട് നിങ്ങളാണ്, നബി കുടുംബമാണ് എന്ന് പറഞ്ഞ് ഹുസൈന്റെ തലയിൽ ഉമർ തന്റെ കൈവെക്കുകയും എന്നിട്ട് പറഞ്ഞു, ഐ ബുനൈ ലൗ ജഅൽതത ഇതീന വതഖ്ഷാന, നിങ്ങൾ എപ്പോഴും എന്റെ അടുക്കൽ വരികയായിരുന്നുവെങ്കിൽ, നന്നാൽ എപ്പോഴും എന്റെ അടുക്കലേക്ക് നിങ്ങൾ വരികയായിരുന്നുവെങ്കിൽ എന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ പറയുകയുണ്ടായി എന്നാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിന് ഉമർ നിശ്ചയിച്ച സാമ്പത്തിക വിഹിതം അത് 5000 ദിർഹമായിരുന്നു. അതേ വിഹിതമായിരുന്നു ഉമർ ഹുസൈൻ ഇബ്നു അലിയിനും നിശ്ചയിച്ചത് എന്നാണ്. സഹാബികളുടെ മക്കൾക്ക് ഉമറിന്റെ ഖിലാഫത്തിൽ വസ്ത്രങ്ങൾ വിതരണം നടത്തുകയുണ്ടായി. ഈ സമയത്ത് എല്ലാവർക്കും വസ്ത്രം കൊടുത്തപ്പോൾ ഹുസൈന് വസ്ത്രം കൊടുക്കുവാൻ പ്രത്യേകമായതൊന്നും ഉമറിന് കിട്ടിയില്ല എന്നാണ്. എല്ലാവർക്കും ഒരേപോലെ ഹുസൈനും അതുപോലെ അത് ഉമർ ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകമായൊരു വസ്ത്രം കൊടുക്കുവാൻ ഉമർ കാണാതിരുന്നപ്പോൾ യമനിലേക്ക് ആളെ നിയോഗിച്ചു എന്നാണ് ഉമർ. എന്തിന്? ഒരു സ്പെഷ്യൽ വസ്ത്രം യമനിൽ നിന്ന് കൊണ്ടുവരാൻ. എന്തിന്? ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആദരിക്കാൻ. യമനിൽ നിന്നൊരു പ്രത്യേക വസ്ത്രം കൊണ്ടുവന്ന് ആ വസ്ത്രം ഹുസൈന് നൽകിയതിന് ശേഷം ഉമർ പറഞ്ഞു, അൽ ആന ത്വാബത് നഫ്സി, ഇപ്പോഴാണ് എന്റെ നഫ്സിന് സമാധാനമായത് എന്നാണ്. ഇത് ഇവിടെ പറഞ്ഞത് ഈ ഒരു മഹാന്റെ സ്ഥാനവും അദ്ദേഹത്തിൻ്റെ മഹത്വവും നമ്മൾ അറിയുന്നതിന് വേണ്ടിയാണ്. അലി റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ അലിയാരോടൊപ്പം ഹുസൈൻ റളിയല്ലാഹു തആലാനെ നിലയുറപ്പിച്ചു. അലി ഷഹീദാകുന്നത് വരെ റളിയല്ലാഹു തആലാൻഹു. പിന്നീട് സഹോദരൻ ഹസൻ ഇബ്നു അലിയാണ് ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആലാൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുമ്പോൾ ഖിലാഫത്തു നുബുവ 30 വർഷം തികയാണ്. 4 ഖുലഫാക്കൾ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹുമ 29 വർഷവും 6 മാസവും ഭരണം നടത്തി. 30 വർഷത്തിന് 6 മാസം തികക്കാനുണ്ട്. അത് ഹസൻ റളിയല്ലാഹു തആലാന്റെ 6 മാസമാണ്. ഈ 6 മാസക്കാലവും ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ സഹോദരൻ ഹസനോടൊപ്പം ഉണ്ടായിരുന്നു. ഹിജ്റയുടെ 40-ലാണ് ഹസൻ റളിയല്ലാഹു തആലാൻഹു സ്ഥാനമൊഴിഞ്ഞു. സ്ഥാനമൊഴിഞ്ഞപ്പോൾ അതൊരു വലിയ മസ്ലഹത്തിനും നന്മക്കും വേണ്ടിയായിരുന്നു. കാരണം ഹസൻ സ്ഥാനമൊഴിയുക എന്നുള്ളത് റളിയല്ലാഹു തആലാൻഹു അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലേ കൂട്ടി പറഞ്ഞ ഒരു വിഷയമാണ്. ഹസൻ കുട്ടിയായിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഇബ്നി ഹാദാ സയ്യിദ്, എന്റെ ഈ മകൻ സയ്യിദാണ്. മുസ്ലിമീങ്ങളിൽ 2 കക്ഷികൾക്കിടയിൽ ഈ മകനാൽ അള്ളാഹു സുൽഹ് ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പണ്ട് പറഞ്ഞ ആ വാക്ക് ഹിജ്റയുടെ 40-ലാണ് ഹസൻ റളിയല്ലാഹു തആലാനു സ്ഥാനം ഒഴിയുകയും ഖിലാഫത്ത് ഒഴിയുകയും തന്റെ സ്ഥാനത്ത് മുആവിയ റളിയല്ലാഹു തആലാനെ അവരോധിക്കുകയും ഉണ്ടായി. അങ്ങനെ മുസ്ലിമീങ്ങൾക്കിടയിൽ അതുവരെ ഒരു അനൈക്യമുണ്ടായിരുന്നത് അവിടെ ഈ ഹസൻ റളിയല്ലാഹുവിന്റെ വിശാല മനസ്കതയിൽ, മുആവിയ റളിയല്ലാഹു തആലാന്റെ രാഷ്ട്രീയ നൈപുണ്യത്തിൽ അത് ഐക്യപ്പെടുകയാണ്, ഒന്നാവുകയാണ്. ഈ കാലയളവിലും ഹുസൈൻ റളിയല്ലാഹു തആലാൻഹു ഹസനോട് യോജിക്കുകയാണുണ്ടായത്. ഹസൻ റളിയല്ലാഹു തആലാൻഹു അധികാരം മുആവിയെ ഏൽപ്പിച്ചപ്പോൾ അതിൽ വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും, ഹുസൈനിന് വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിലും പക്ഷെ അദ്ദേഹം അത് പ്രകടമാക്കിയിരുന്നില്ല. മുആവിയക്ക് അദ്ദേഹം ബൈഅത്ത് ചെയ്തു. പക്ഷേ മുആവിയ റളിയല്ലാഹു തആലാൻഹു ഞാൻ ചരിത്രം പറഞ്ഞപ്പോ തെറ്റി. ഹസൻ റളിയല്ലാഹു തആലാൻഹു അധികാരം ഒഴിഞ്ഞു കൊടുത്തത് ഹിജ്റയുടെ 40-ലാണ്. മുആവിയ റളിയല്ലാഹു തആലാൻഹു വഫാത്താകുന്നത്, മരണപ്പെടുന്നത് ഹിജ്റയുടെ 61-ലാണ്. 61-ൽ മുആവിയ റളിയല്ലാഹു തആലാൻഹു ഒരു രാഷ്ട്രീയ നയവും അന്നത്തെ രാഷ്ട്രീയത്തിന് അനുയോജ്യമായൊരു തീരുമാനം എന്ന നിലക്ക് മകൻ യസീദിനെ തന്റെ പിൻഗാമിയായി നിശ്ചയിച്ചു. ഈ നിശ്ചയത്തിൽ ഹുസൈൻ റളിയല്ലാഹു തആലാൻഹു തന്റെ അനിഷ്ടം പ്രകടിപ്പിക്കുകയുണ്ടായി. ഹുസൈൻ റളിയല്ലാഹു തആലാൻഹു പറഞ്ഞത് 2 ന്യായങ്ങളായിരുന്നു. ഒന്ന്, ഹസൻ റളിയല്ലാഹു തആലാൻഹു അധികാരമൊഴിഞ്ഞ് മുആവിയെ അധികാരത്തിൽ കൊണ്ടുവന്നത് ശേഷം, മുആവിയക്ക് ശേഷം ഭരണാധികാരി അത് മുസ്ലിമീങ്ങൾ പിന്നീട് തീരുമാനിക്കേണ്ട ആളാണ് എന്ന നിലക്കാണ്. മജ്മുഉ സവാഇദിൽ ഹൈസമി ഈ ഒരു ഭാഗം ഉണർത്തിയിട്ടുണ്ട്. പക്ഷേ മുആവിയ റളിയല്ലാഹു തആലാൻഹു തന്റെ പിൻഗാമിയെ, തന്റെ മകനെ പിൻഗാമിയായി നിശ്ചയിച്ചപ്പോൾ അതിൽ ഹുസൈൻ റളിയല്ലാഹു തആലാൻഹു 2 കാര്യങ്ങൾ നിരീക്ഷിച്ചു. ഒന്ന്, അത് ഹുസൈൻ റളിയല്ലാഹു തആലാൻഹു ഹസൻ അന്ന് പറഞ്ഞ റളിയല്ലാഹുവിന് പറഞ്ഞതിന് എതിരാണ്. 2, മുആവിയന്റെ മകൻ യസീദ് അദ്ദേഹത്തെക്കാൾ യോഗ്യരായ ആളുകൾ ഭരണത്തിന് അർഹരായിട്ടുണ്ട്. ഈ കാരണത്താൽ ഹുസൈൻ റളിയല്ലാഹു തആലാൻഹു ഇത് സമ്മതിക്കുകയുണ്ടായില്ല. ഹുസൈൻ റളിയല്ലാഹുവിനെ പോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു തആലാൻഹുമയും ഇത് സമ്മതിക്കുകയുണ്ടായില്ല. പക്ഷെ മുആവിയ റളിയല്ലാഹു തആലാൻഹു ഈ ഒരു തീരുമാനത്തിലൂടെ വലിയ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള നന്മയാണ് കാംക്ഷിച്ചത്. കാരണം അമവി കുടുംബത്തെ കൂട്ടാക്കുന്നവരായിരുന്നു സിറിയക്കാർ. ആ കുടുംബത്തിന് മറ്റു ആളുകളെ തങ്ങളുടെ കീഴ്പിടിയിൽ വരുതിയിൽ കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഈ ഒരു തീരുമാനം മുആവിയ റളിയല്ലാഹു അൻഹു എടുത്തില്ലായിരുന്നുവെങ്കിൽ മുമ്പുണ്ടായിരുന്നതുപോലെ ആഭ്യന്തര പ്രശ്നങ്ങളും കലാപങ്ങളും മൂർജിക്കുമോ എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഭയന്നതിനാലാണ് മുആവിയ റളിയല്ലാഹു അൻഹു ഈ തീരുമാനം എടുത്തത്. മുആവിയയുടെ ഈ ഒരു പക്ഷം ശരി എന്നതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു തആലാനു തനിക്കെടുത്ത തീരുമാനവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു തആലാനു യസീദിന്റെ ഈ ബൈഅത്തിൽ അനിഷ്ടമുള്ളവനായി കഴിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹിജ്റയുടെ 61-ന്റെ ദുൽഹജ്ജ് മാസം 8-ന് മുആവിയ റളിയല്ലാഹു അല ഹുസൈൻ റളിയല്ലാഹു തആലാനു മക്കയിൽ നിന്ന് ദുൽഹജ്ജ് 8-ന് മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാരണം ഇറാഖിലുള്ള ആളുകൾ ഹുസൈൻ റളിയല്ലാഹു തആലാനെ തങ്ങളുടെ അടുക്കലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു തആലാനു ഒരിക്കലും ഭരണാധികാരിക്കെതിരിലുള്ള പുറപ്പാടല്ല നടത്തിയത്. പിന്നെയോ അദ്ദേഹത്തെ ഇറാഖുകാർ ക്ഷണിക്കുകയാണ് അവരുടെ നാട്ടിലേക്ക്. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു തആലാനു ഇറാഖിലേക്ക് പുറപ്പെടുകയുണ്ടായി. അദ്ദേഹം പുറപ്പെടുമ്പോൾ അദ്ദേഹത്തെ സഹാബികളിൽ പലരും തടയുകയുണ്ടായി. കാരണം ഇറാഖിൽ വെച്ചാണ് അലി റളിയല്ലാഹു തആലാനു കൊല്ലപ്പെട്ടത്. ഇറാഖിൽ അന്നത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിശ്വാസയോഗ്യമായ നിലപാടുകാരല്ല എന്നതിനാലാണ് പല സഹാബികളും തടുത്തത്. ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആലാനു മക്കയിൽ നിന്ന് ഇറാഖിലേക്ക് പോകുമ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആലാനു ഹുസൈനെ വിളിച്ച് പറഞ്ഞ ഉപദേശം അത് ഈ സന്ദർഭത്തിലേറെ ശ്രദ്ധേയമാണ്. അത് നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു പാഠമാകുന്നതിനുള്ള വാർത്തയായത് കാരണത്താൽ ഞാനത് വായിച്ച് നിങ്ങളുടെ സമക്ഷത്തിൽ അതിന്റെ അർത്ഥം കേൾപ്പിക്കുകയാണ്. എന്താ ഇബ്നു ഉമർ പറഞ്ഞത്? ഇബ്നു ഉമർ പറഞ്ഞു, യബ്ന ബിൻതി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാന്റെ പുത്രിയുടെ മകൻ ഹുസൈൻ, ഇന്നഹും ലൈ അൻസുറുക്, നിങ്ങൾ ഇറാഖിലേക്കാണ് പോകുന്നത്, അവരൊരിക്കലും നിങ്ങളെ സഹായിക്കുകയില്ല. ഇതാണ് ഇബ്നു ഉമർ പറഞ്ഞത്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു തആലാൻഹു അദ്ദേഹം പോകാൻ വാശി പിടിച്ചു. ഈ വാശി പിടിച്ചത് ഹുസൈൻ റളിയല്ലാഹു തആലാൻഹുവിന്റെ ഒരു തെറ്റായിട്ട് മനസ്സിലാക്കാൻ പാടുള്ളതല്ല. കാരണം ഇത് അള്ളാഹുവിന്റെ ഒരു നിശ്ചയമാണ്, പടച്ച റബ്ബിന്റെ ഒരു തീരുമാനമാണ് ഹുസൈൻ ഇറാഖിലേക്ക് നയിക്കപ്പെടണം എന്നുള്ളത്. ഹുസൈൻ റളിയല്ലാഹു തആലാൻഹു ഇറാഖിലേക്ക് പോകണം എന്നുള്ളത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വം, ഷഹാദത്ത് നൽകി അള്ളാഹു ഹുസൈനെ ആദരിക്കാൻ നിശ്ചയിച്ച നാടാണ്. അതുകൊണ്ടാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു പോകുമ്പോ അറിയപ്പെട്ട ഒരു മഹദിയാണ് അംറ ബിൻത് അബ്ദുറഹ്മാൻ. അവര് ഹദീസിൽ പ്രാവീണ്യമുള്ള ഒരു മഹദിയായിരുന്നു. ഈ അംറ ബിൻത് അബ്ദുറഹ്മാൻ ഹുസൈനൊരു എഴുത്ത് കൊടുക്കുന്നുണ്ട്. ആ എഴുത്തിലുള്ളത് ഹുസൈൻ റളിയല്ലാഹു തആലാനു ബാബിൽ എന്ന നാടിൽ വധിക്കപ്പെടുന്നതിനെ കുറിച്ചാണ്. അത് റസൂലുള്ള പറഞ്ഞതാണ്. ബാബിൽ എന്നാ ബാബിലോണിയ ഉള്ള സ്ഥലം, അതേതാ ഇറാഖാണ്. അവിടെ വെച്ച് അദ്ദേഹം വധിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ആ എഴുത്തിലുള്ളത്. അപ്പോ ഹുസൈൻ റളിയല്ലാഹു തആലാനു പറയുന്നുണ്ട്, എങ്കിൽ ഞാൻ രക്തസാക്ഷിയായി വീഴേണ്ട സ്ഥലത്തേക്ക് ഞാൻ പോകാൻ അനിവാര്യമാണ്. അങ്ങനെയാണ് ഹുസൈൻ റളിയല്ലാഹു തആലാനു എന്ത് ചെയ്യണത്, അങ്ങോട്ട് നയിക്കപ്പെടുന്നത്. ഏതായാലും ഇബ്നു ഉമർ പറഞ്ഞു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട്, ഇന്ന ജിബ്രീൽ ആത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖയ്യറഹു ബൈന അംറൈ അദ്ദുനിയ വൽ ആഖിറ. ഹുസൈൻ, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദുനിയാവും ആഖിറവും അതിൽ രണ്ടാലൊന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഫഖ്താർ അലൈഹി സ്വലാത്തു വസ്സലാം അംറൽ ആഖിറ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തത് ആഖിറമാണ്, പരലോക ദുനിയാവല്ല. ദുനിയാവും ദുനിയാവിലെ മുഴുവൻ സുഖങ്ങളും ഇവിടുത്തെ അധികാരവും ഇവിടുത്തെ സമ്പത്തും എല്ലാം വേണമെങ്കിൽ അത് തെരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ പരലോകം തെരഞ്ഞെടുക്കാം എന്ന് തിരുനബിയോട് പറഞ്ഞപ്പോൾ തിരുനബി ആഖിറമാണ് തെരഞ്ഞെടുത്തത്, പരലോകമാണ് തെരഞ്ഞെടുത്തത്. വഅൻത ബിദ്അത്തു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുസൈൻ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗമാണ്. ഫലൻ തനാല മിന ദുനിയാ ഷൈഅൻ, അതുകൊണ്ട് ദുനിയാവിൽ നിന്ന് നിങ്ങൾക്കൊന്നും നേടാനില്ല. അതുകൊണ്ട് നിങ്ങളും ആഹിറം തെരഞ്ഞെടുക്കുക, നിങ്ങൾ പുറപ്പെടരുത് എന്നാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആലാൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്. ഇബ്നു ഉമർ പറഞ്ഞതുപോലെ തന്നെ അബ്ദുള്ള ഇബ്നു അബ്ബാസ്, ജാബിർ തുടങ്ങിയ സഹാബികളൊക്കെ ഹുസൈൻ റളിയല്ലാഹു തആല എന്നോട് പറയുകയുണ്ടായി, ഫറസ്ദക് എന്ന കവി പറയുകയുണ്ടായി. മാത്രമല്ല ഇറാഖികളുടെ നയവും അവരുടെ ചതി പ്രയോഗം വരെ പലരും ഉണർത്തുകയുണ്ടായി. പക്ഷെ അള്ളാഹുവിന്റെ ഖദറാണ്, തീരുമാനമാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇറാഖിലേക്ക് നയിക്കപ്പെടണം എന്നുള്ളത്. അതിനാൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇറാഖിലേക്ക് നയിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഹിജ്റയുടെ 61-ലെ മുഹറം മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസം ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു നോമ്പുകാരനായിരിക്കെ അദ്ദേഹം ഇറാഖിൽ ശത്രുക്കളുടെ കരങ്ങളാൽ വധിക്കപ്പെടുകയാണ്. അദ്ദേഹം വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 30 ചില്ലാനം വെട്ടും കുത്തുമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൺമുമ്പിൽ അദ്ദേഹത്തിന്റെ രണ്ട് മക്കൾ അലിയുൽ അക്ബറും അതേപോലെ തന്നെ അബ്ദുള്ളയും വധിക്കപ്പെടുകയുണ്ടായി. ഹുസൈൻ റളിയല്ലാഹു തആലന്റെ ആൺമക്കളിൽ അലിയുൽ അസ്ഹർ, രണ്ട് അലിമാരുണ്ട്, ഒന്ന് അക്ബറും ഒന്ന് അസ്ഹറും, അതിൽ അലിയുൽ അസ്ഹർ മാത്രമാണ് ശേഷിക്കുകയുണ്ടായത്. ഈ അലിയുൽ അസ്ഹറാണ് അലി സൈനുൽ ആബിദീൻ എന്ന പേരിൽ പ്രസിദ്ധനായ ഇമാം. ഹുസൈൻ റളിയല്ലാഹു തആലന്റെ സന്താന പരമ്പര, അല്ലെങ്കിൽ അലി റളിയല്ലാഹു തആലന്റെ സന്താന പരമ്പരയിൽ പിന്നെ സന്താനങ്ങൾ ശേഷിച്ചത് ഈ അലിയുൽ അസ്ഹർ എന്ന അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആലാൻഹു എന്ന സന്താനത്തിലൂടെയാണ്. കർബലയിൽ ഹുസൈൻ റളിയല്ലാഹു തആലാനോടൊപ്പം അലിയാരുടെ ചില മക്കൾ വധിക്കപ്പെട്ടു. ഹുസൈനോടൊപ്പം അതിൽ ഒരാൾ അബൂബക്കറാണ്, മറ്റൊരാൾ ഉസ്മാനാണ്. അബൂബക്കർ ഉസ്മാൻ എന്നീ പേര് കേൾക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഇവർ അലിയാരുടെ മക്കളാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കളാണ് ഹുസൈനോടൊപ്പം വധിക്കപ്പെട്ടതായ അബൂബക്കറും ഉസ്മാനും, മറ്റൊരു മകൻ മുഹമ്മദ്. ഇവിടെ അബൂബക്കറിനെയും ഉസ്മാനെയും ഞാൻ പ്രത്യേകം അനുസ്മരിച്ചത്, ഇന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ കാബറ്റ കണ്ണീരൊഴുക്കുന്നതായ വിഭാഗം ആളുകൾ, അവർക്ക് ഏറ്റവും ഇന്ന് വെറുപ്പുള്ള അറപ്പുള്ള രണ്ട് പേരുകളാണ് ഉസ്മാനും അബൂബക്കറും, അതേപോലെ ഉമറും. പക്ഷേ നോക്കൂ നിങ്ങൾ, അലി റളിയല്ലാഹു തആല അൻഹു തന്റെ സന്താനങ്ങൾക്ക് പേരിടാൻ തെരഞ്ഞെടുത്തിരുന്ന പേരുകളാണ് ഈ പേരുകൾ, അബൂബക്കർ അതേപോലെ ഉസ്മാൻ. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂം എന്ന മഹദിയെ അലി റളിയല്ലാഹു അൻഹു കല്യാണം കഴിച്ചു കൊടുത്തത് ഉമർ റളിയല്ലാഹു അൻഹുവിനായിരുന്നു. ഉമറിന്റെ ഭാര്യയാണ് അലിയാരുടെ പുത്രി ഉമ്മു കുൽസൂം. അപ്പോൾ അസ്ഹാബും ആലും, നബി കുടുംബവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തും എത്ര അടുപ്പത്തിലും എത്രമാത്രം നല്ല ബന്ധത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് ഈ ഒരു സംഭവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് പലപ്പോഴും ഷിയാക്കളുടെ അവതരണത്തിലും ഷിയാ ഗ്രന്ഥങ്ങളിലും കാണപ്പെടാത്ത ചരിത്ര വസ്തുതകളാണ് ഇതൊക്കെ. ഇതേപോലെ കർബലയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിഷയം, ഹുസൈൻ റളിയല്ലാഹു തആലാനു നിർവഹിച്ച ഒരു ദുആയാണ്. ഹുസൈൻ റളിയല്ലാഹു തആലാനു അദ്ദേഹം കുറെ യുദ്ധത്തിലേക്ക് എടുത്തു ചാടാതെ അറച്ചു നിൽക്കുകയുണ്ടായി, വിട്ടു നിൽക്കുകയുണ്ടായി. പക്ഷേ ശത്രുപക്ഷം അവർ രക്തകുതിയന്മാരായത് കാരണത്താൽ ഹുസൈൻ റളിയല്ലാഹു തആലാനു ആയുധം പ്രയോഗിക്കുവാൻ നിർബന്ധിക്കപ്പെടുകയാണ്. അങ്ങനെ തന്റെ ആയുധങ്ങളുമേന്തി ഹുസൈൻ കർബലയിലേക്ക്, രണഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിർവഹിച്ചതായ ആ ദുആയിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ വചനങ്ങൾ, അല്ലാഹുമ്മ അൻത സിഖതി ഫീ കുല്ലി കർബ് വ റജാഇ ഫീ കുല്ലി ശിദ്ദ വ അൻത ലീ ഫീ കുല്ലി അംരി നസല ബി സിഖ. كم من هم يضعف فيه الفؤاد وتقل فيه الحيلة ويخذل فيه الصديق ويشمت فيه العدو. أنزلته بك وشكوته إليك رغبة مني إليك عمن سواك، ففرجته وكشفته، فأنت ولي كل نعمة وصاحب كل حسنة ومنتهى كل رغبة. تاريخ الطبري إمام طبري ഹുസൈൻ റളിയല്ലാഹു തആലന്റെ ദുആയായിട്ട് എടുത്തു ഉദ്ധരിച്ചതാണ്. എന്താ ഈ ദുആയിൽ പറയുന്നത്? അല്ലാഹുമ്മ അൻത സിഖതി ഫീ കുല്ലി കർബിൻ, അല്ലാഹുവേ എത്ര ഞെരുക്കമുണ്ടായാലും നില്ലിലാണ് എനിക്ക് വിശ്വാസവും എന്റെ ഉറപ്പും എന്ന് പറഞ്ഞാൽ, എത്ര ഞെരുക്കമുണ്ടായാലും ആ ഞെരുക്കത്തെ പോക്കുന്നവനാണ് നീ. വറജാഇ ഫീ കുല്ലി ശിദ്ദത്തിൻ, എല്ലാ പ്രയാസങ്ങളിലും കാഠിന്യങ്ങളിലും എന്റെ പ്രതീക്ഷയാകുന്നു അല്ലാഹുവേ നീ. وانت لي في كل امر نزل بي ثقه, എനിക്കെന്തെല്ലാം വിപത്തുകൾ പ്രയാസങ്ങൾ വന്നിറങ്ങിയിട്ടുണ്ടോ അതിലെല്ലാം എനിക്ക് നിന്നിൽ വിശ്വാസമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ, നീ എന്റെ പ്രയാസങ്ങളെ പോക്കുകയും എന്റെ ബുദ്ധിമുട്ടുകളെ ഉയർത്തുകയും ചെയ്യും എന്ന് തുടങ്ങി ഹുസൈൻ റളിയല്ലാഹു തആലന്റെ ഈ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ദുആയാണ്. അല്ലാഹുവിൽ പ്രതീക്ഷ വെച്ച്, അള്ളാഹുവിൽ ആഗ്രഹം മൂത്ത്, പ്രയാസങ്ങൾ പോക്കുവാൻ, ദുരിതങ്ങൾ നീക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ദുആ. ഈ ദുആ ഇമാം തബരി ഇബ്നു തബരി അദ്ദേഹത്തിന്റെ താരീഖിൽ കൊടുത്തിട്ടുണ്ട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇസ്ലാമിക ലോകത്തെ ചരിത്രകാരന്മാർ ഇത് പ്രാധാന്യത്തിലെടുത്തു ഉദ്ധരിക്കാൻ കാരണം, ഇന്ന് ഹുസൈൻ റളിയല്ലാഹു തആലന്റെ പേരിൽ കപട കണ്ണീരൊഴുക്കുന്ന മനുഷ്യന്മാർ, അവർ ഹുസൈൻ ഏതൊരു അള്ളാഹുവിനോടാണ് ദുആ ഇരുന്നത്, ആ അള്ളാഹുവിനെ ഒഴിവാക്കിയിട്ട് ഹുസൈനെയാണ് ഈ വിഷയങ്ങളിൽ വിളിക്കുന്നത്. ഞങ്ങളുടെ അവലംബമേ, ഞങ്ങളുടെ പ്രതീക്ഷയെ, ഞങ്ങളുടെ ദുരിതങ്ങൾ പോക്കുന്നവനെ എന്ന് പറഞ്ഞ് ഇവർ ദുആയിരക്കുന്നതും വിളിക്കുന്നതും ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹുവിനെയാണ്. ഇതേപോലെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു കർബലയിൽ ഷഹീദായി. ഈ ഷഹാദത്തിന്റെ പേരിലാണ് ഇന്ന് വലിയ അട്ടഹാസങ്ങളും ആർത്തുവിളിയും ആയുധ പ്രയോഗങ്ങളും രക്തമൊരിപ്പിക്കലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഹുസൈനിയ എന്ന പേരിൽ. യഥാർത്ഥത്തിൽ ഇത് ഇസ്ലാമികമാണോ? ബുദ്ധിയും പ്രമാണവും എതിരി നിൽക്കുന്ന ഏർപ്പാടാണ് ഇന്ന് ഈ ആളുകൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്, ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഷഹാദത്തിന്റെ പേരിൽ. കാരണം എന്താ? ഷിയാക്കൾ അവരുടെ ഇമാമുമാരെ എണ്ണുമ്പോൾ ഒന്നാമത്തെ ഇമാം അവർക്ക് അലിയാണ്, രണ്ടാമത്തേത് ഹസനാണ്, മൂന്നാമത്തേതാണ് ഹുസൈൻ, പിന്നെ അലി സൈൻ ലാബിദീൻ. ഇവിടെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ദാരുണമായി വധിക്കപ്പെട്ടതിലാണ് ഇവർ അട്ടഹസിക്കുകയും ദുഃഖമാചരിക്കുകയും ചെയ്യുന്നത്. പലരും ആയുധങ്ങൾ ശരീരങ്ങളിൽ പ്രയോഗിച്ച് രക്തത്തിൽ കുളിക്കും, മാറിടം അടിച്ചു തകർക്കും, സ്ത്രീകൾ വരെ വളരെ അപകടകരമായ പ്രവൃത്തികളാണ് നടത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ പലതും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇവർ ബുദ്ധി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ മൂന്നാമത്തെ ഇമാമിന്റെ വിയോഗത്തിലാണ് അവരുടെ ഈ ദുഃഖപ്രകടനം. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണർത്തിയതുപോലെ ഒന്നാമത്തെ ഇമാം അതാരാണ്? അലിയാണ്. അലി റളിയല്ലാഹു തആല അൻഹു വധിക്കപ്പെട്ടത് എങ്ങനെയാണ്? ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായതുപോലെ തന്നെ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു ഷഹീദാണ്. അലി റളിയല്ലാഹു തആല അൻഹുവിനെ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പറയുന്ന നീചൻ അദ്ദേഹത്തിന്റെ തല വെട്ടിപ്പുളർത്താണ് അലി റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നത്. അത് ഒന്നാമത്തെ ഇമാമാണ്. ആ ഒന്നാമത്തെ ഇമാമിന്റെ വിഷയത്തിൽ പ്രകടിപ്പിക്കാത്ത വിലാപവും പ്രകടനവും മൂന്നാമത്തെ ഇമാമിന്റെ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ അവരുടെ ഈ ചെയ്തി ബുദ്ധിയല്ല എന്ന് നമുക്ക് ഉറപ്പാണ്. പിന്നെ ദീനാണോ? ദീനുമല്ല. കാരണം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിലുള്ളതായ മുസീബത്തുകളുടെ സമയങ്ങളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനുമാണ്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു മുസീബത്തേറ്റാൽ ആ മുസീബത്തേറ്റവർ പറയേണ്ടത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഉസീബ അഹദുക്കും ബി മുസീബത്തിൻ ഫലിയദ്കുർ മുസീബത്തഹു ബി ഫ ഇന്നഹ അഅ്ളമുൽ മസായിബ്. നിങ്ങൾക്കൊരു മുസീബത്തേറ്റാൽ ആ മുസീബത്ത് നിങ്ങൾ എന്റെ എനിക്കേറ്റ മുസീബത്തുമായി തട്ടിക്കണം, കാരണം എനിക്കേറ്റ മുസീബത്താണ് ഏറ്റവും വലിയ മുസീബത്ത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട്. അപ്പൊ പിൽക്കാലക്കാരെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ മുസീബത്തേറ്റാലും അത് റസൂലുള്ളാഹിക്ക് ഏറ്റ മുസീബത്തുകളുമായി തട്ടിച്ചാൽ പിൽക്കാലക്കാരുടെ മുസീബത്ത് അത് വളരെ കനം കുറഞ്ഞതാ, ഗൗരവം കുറഞ്ഞതാ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വലിയ പരീക്ഷണങ്ങൾക്കിരയായിട്ട് മരണം വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മരിക്കുന്നത് എങ്ങനെ, ആ മരണവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ എന്താ? ആയിഷ റളിയല്ലാഹു തആലനെ പറഞ്ഞില്ലേ, മരണവേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പ്രയാസപ്പെട്ടത് തിരുനബിയുടെ മരണരംഗം കണ്ട് ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്, ഒരാളുടെയും മരണം ഞാൻ പിന്നീട് എളുപ്പമായിട്ട് ഗണിച്ചിട്ടില്ല എന്നാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ജൂതൻ പെണ്ണ് കൊടുത്ത വിഷം, അതിനാലുള്ള വേദനയാണ് തിരുനബിക്കുണ്ടായിരുന്നത്. എന്നാൽ മരിച്ചതിന്റെ പേരിൽ, മരണമാകുന്ന മുസീബത്തേറ്റതിന്റെ പേരിൽ നിയാഹത്ത് അട്ടഹസിച്ച് കരയുക, വിലപിച്ച് കരയുക എന്നുള്ളത് ദീൻ പറഞ്ഞതല്ല. തിരുനബി പറഞ്ഞത് അന്നായിഹത്തു ഇദാലം തത്തും ഖബ്ല മൗതിഹ, മരിച്ചയിടത്ത് അലമുറയിടുന്ന സ്ത്രീ തോബ ചെയ്യാതെയാണ് അവൾ മരിച്ചിട്ടുള്ളത് എങ്കിൽ തുഖാമു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അവൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. എങ്ങനെ? വാലിഹ സിർബാലൻ മിൻ ഖതിറാൻ വദിർഉം മിൻ ജറബ്, ചൊറിയുന്ന ഒരു കുപ്പായവും കീലുകൊണ്ടുള്ള താറുകൊണ്ടുള്ള ഒരു മേൽക്കുപ്പായം അവൾക്കുണ്ടായിരിക്കുമെന്നാണ്. അപ്പോ മരിച്ചതിന്റെ പേരിൽ, അങ്ങനെ ഒരു മുസീബത്തേറ്റതിന്റെ പേരിൽ ആരും അസ്വസ്ഥരായിട്ട് അലമുറയിടാൻ പാടുള്ളതല്ല, വേപത് പൂണ്ട് അക്ഷമയായി കരയാനും പാടുള്ളതല്ല. അങ്ങനെയായാൽ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേറ്റാൽ അവർ അവിടെയും വേപത് പൂണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടായിരിക്കും, കാരണം ചൊറിയാലുള്ള കുപ്പായമായിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതേപോലെ തന്നെ ഖതിറാനിന്റെ സിർബാലായിരിക്കും മേൽക്കുപ്പായം, കീലുകൊണ്ടുള്ള താറുകൊണ്ടുള്ള, അപ്പൊ ആകെ വേപത് കൊണ്ടായിരിക്കും അവിടെയും ഉയർത്തെഴുന്നേൽക്കുക. അതുകൊണ്ട് തന്നെ അങ്ങനെ അട്ടഹസിച്ച് കരയാൻ പാടുള്ളതല്ല. കണ്ണ് കരയും, മനസ്സ് ദുഃഖിക്കും മരിച്ചാൽ, അത് ദീനിൽ പറഞ്ഞതാണ്. എന്നാൽ നാവിലേക്ക് ചൂണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒച്ചട്ട് അട്ടഹസിച്ച് കരയാൻ പാടുള്ളതല്ല. തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മയ്യിത്ത് ലയുഅദ്ദബ് ബിമാനീഹ അലൈഹി, മയ്യത്തിന് വേണ്ടിയിട്ട് അട്ടഹസിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പേരിൽ മയ്യത്ത് ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ദീനല്ല ഈ കർബലയുടെ പേരിൽ അട്ടഹസിച്ച് ആർത്തു വിളിച്ച് കരയുക എന്നുള്ളത്. അത് ബുദ്ധിയല്ല. ബുദ്ധിയായിരുന്നുവെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഇമാമന്മാരെ എണ്ണുമ്പോൾ അതിന്റെ ആളുകൾക്ക് മൂന്നാമത്തെ ഇമാമാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായതുപോലെ ഒന്നാമത്തെ ഇമാം ഷഹീദായിട്ടുണ്ട്. ആ ഇമാമിന് വേണ്ടി ഇവർ ഈ മഅത്തം അല്ലെങ്കിൽ ഈ ദുഃഖാചരണ പരിപാടി അവർ എന്തുകൊണ്ട് നടത്തുന്നില്ല? ഇതേപോലെ നമ്മൾ ഈ കർബല എന്ന വിഷയം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നബി കുടുംബത്തിന് നമ്മൾ ഉമ്മത്തികളിൽ നിന്നുള്ള അവകാശമാണ്. നമ്മൾ ഹുസൈൻ റളിയല്ലാഹു തആലാനുവിന്റെ മഹത്വം മനസ്സിലാക്കുകയുണ്ടായി, അദ്ദേഹത്തിന് ദീനിലുള്ള സ്ഥാനം മനസ്സിലാക്കുകയുണ്ടായി. അദ്ദേഹം കർബലയിൽ വധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഷഹീദാണ്. ഈ ഷഹീദ് അദ്ദേഹത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല ഷഹാദത്ത് നൽകിയത് അദ്ദേഹത്തിനുള്ള ആദരവാണ്. കാരണം എന്താ? അലി റളിയല്ലാഹു തആല അൻഹു ദീനിനു വേണ്ടി ഏറെ സാഹസങ്ങൾ സഹിച്ച് ഷഹീദായ മഹാനാണ്. അതേപോലെ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രപിതാവായ നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനു വേണ്ടി വളരെയധികം അധ്വാനിച്ച് പ്രയാസപ്പെട്ട് ഉന്നത സ്ഥാനം നേടിയ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഉപ്പ അളിയാരെ പോലെ വല്യാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ പോലെ ദീനിന്റെ മേഖലയിൽ പ്രവർത്തിച്ച് വലിയ സ്ഥാനം നേടുവാൻ ഹസൻ ഹുസൈൻ എന്നിവർക്ക് അവസരമുണ്ടായിട്ടില്ല. കാരണം അവർ ജനിക്കണത് തന്നെ ഇങ്ങനെ പിന്നീടാണ്, ഹിജ്റയ്ക്ക് ശേഷമാണ് ജനിക്കുന്നത്. ഹിജ്റയുടെ മൂന്നിൽ ഹസനും ഹിജ്റയുടെ നാലിൽ ഹുസൈനും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന ആ കാലഘട്ടത്തിൽ അവർ കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അന്നാളുകളിൽ ദീനിന് വേണ്ടിയിട്ട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത്, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പിന്നെ സംഭവങ്ങളിൽ ആളുകളായിട്ട് അവർക്ക് കൂലി വാരിക്കൂട്ടാൻ അവസരം ഉണ്ടായിട്ടില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ രക്തസാക്ഷിത്വം സമ്മാനിച്ചതിലൂടെ പിതാവിനെപ്പോലെ ഉന്നതമായ സ്ഥാനം നേടുവാൻ ഹുസൈൻ റളിയല്ലാഹു തആലാന് അവസരം നിശ്ചയിക്കുകയാണ് ചെയ്തത്. ഇതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ ഒരു വിഷയത്തിൽ നമ്മളെ ഉണർത്തിയിട്ടുള്ളത്. അതിനർത്ഥം ഹുസൈൻ റളിയല്ലാഹു തആലാനെ വധിക്കുവാൻ കാരണക്കാരായ കൂഫക്കാരും അതേപോലെ തന്നെ ഇബ്നു മർജാന എന്ന് പറയുന്ന യസീദിന്റെ ഗവർണറും അവർ പുണ്യാളന്മാരാണ് എന്നല്ല. പിന്നെയോ ഹുസൈൻ റളിയല്ലാഹു തആലാനുവിനെ വധിക്കുന്നതിൽ ആരൊക്കെ പങ്കാളികളാണോ അവരെല്ലാവരും അള്ളാഹുവിന്റെ കോപത്തിനർഹരും അവരുടെ ചെയ്തി ഏറെ ഹീനവുമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ സിയർ ആലാ മുന്നുബലയിൽ ഇമാമുദ്ദഹബി ഉണർത്തുന്നത് എങ്ങനെയെന്നറിയോ? ഇമാം ദഹബി ഉദ്ധരിക്കുന്നത് ഉബൈദ് ഇബിന് സിയാദാണ് യസീദിന്റെ ഗവർണർ. ഹുസൈൻ റളിയല്ലാഹു തആലാന്റെ വധത്തിൽ വലിയ പങ്ക് ഉബൈദ് ഇബ്നു സിയാദിനുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആലാനെ വധിച്ചു, അദ്ദേഹത്തിന്റെ ശിരച്ഛേദം നടത്തപ്പെട്ടു. ഈ ഉബൈദ് ഇബ്നു സിയാദ് ചരിത്രത്തിൽ വധിക്കപ്പെടുകയുണ്ടായി എന്ന് ഹിജ്റയുടെ 61-ലാണ് ഹുസൈൻ റളിയല്ലാഹുവിനെ വധിക്കപ്പെട്ടത്. ഞാൻ ചിലപ്പോൾ ഡേറ്റ് പറഞ്ഞതിൽ ഒരു പിശകുണ്ട്. അതായത് ഹുസൈൻ റളിയല്ലാഹു തആലാനഹു മക്കയിൽ നിന്ന് പുറപ്പെട്ടത് ഹിജ്റയുടെ 8-ലാണ്, 60-ൽ ഹിജ്റയുടെ 60-ൽ, അത് 61 തെറ്റി പറഞ്ഞിട്ടുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആലാനഹു ഹിജ്റയുടെ 60-ൽ ദുൽഹജ്ജ് 8-ന് പുറപ്പെട്ട്, എന്നിട്ട് ഹിജ്റയുടെ 61-ൽ മുഹറം 10-ന് കർബലയിൽ വധിക്കപ്പെട്ടു. അന്ന് തന്നെ ഹുസൈൻ റളിയല്ലാഹു തആലന്റെ ശിരച്ഛേദം നടത്തി. എന്നാൽ കാലഘട്ടം കൂടുതൽ മുന്നോട്ട് പോയില്ല. ഹിജ്റയുടെ 67-ൽ മുഹറം 10-ന് ഒരു ഞായറാഴ്ച ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ശിരച്ഛേദം നടത്തിയ വ്യക്തി ഉബൈദ് ഇബ്നു സിയാദിനെ ശത്രുക്കൾ വധിക്കുകയും അങ്ങനെ അയാളുടെ ശിരച്ഛേദം നടക്കുകയും ആ തല അത് ശിരച്ഛേദം നടത്തിയവർ അവരുടെ ഗവർണർക്ക് കാഴ്ചയായിട്ട് സമർപ്പിക്കുകയും ചെയ്തു എന്നാണ്. സിയർ ആലാം നുബലായി ഈ ദുഷ്ടന്റെ ഉബൈദ് ഇബ്നു സിയാദിന്റെ തലയിൽ ഒരു പാമ്പ് പ്രത്യക്ഷപ്പെട്ടതിന്റെ സംഭവം വരെ കൊടുക്കുന്നുണ്ട്. ഹുസൈൻ റളിയല്ലാഹു തആലാനുവിനെ ഈ ഹീന വളരെ മോശമായ രീതിയിൽ വധിച്ചതിന്റെ പ്രതികാരം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതികാര നടപടി നടത്തിയതായിട്ടാണ് അതിനെ ചരിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇമാം ദഹബി സിയർ ആലാമുന്നുബലയിൽ അതിനെ നൽകിയിട്ടുള്ളത്. നമ്മളിവിടെ ഇത് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് നബി കുടുംബത്തിനുള്ള സ്ഥാനമാണ്. നബി കുടുംബത്തിലെ ഓരോ മഹത്തുക്കൾക്കും അവരുടേതായ സ്ഥാനമുണ്ട്. ഞാൻ ഉമർ റളിയല്ലാഹു തആലാനുവിന്റെ നിലപാട് പറഞ്ഞില്ലേ, അതേപോലെ നബി കുടുംബത്തിലെ ഓരോ മെമ്പർമാർക്കും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉദക്കിറുക്കുമുല്ലാഹ ഫി അഹ്ലി ബൈതി, നബി കുടുംബത്തിന്റെ പേരിൽ ഞാൻ നിങ്ങളെ അള്ളാഹുവിനെ മുൻനിർത്തി ഓർമ്മിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നബി കുടുംബത്തോട് അനാദരവ് പാടില്ല, അവരോട് മോശമായ പെരുമാറ്റം പാടില്ല എന്നുള്ളതാണ് നമ്മളോട് നടത്തിയതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്ത്. ഇത് തിരുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയതായ വസീയത്താണ്. അതുകൊണ്ട് നബി കുടുംബത്തിലെ ഓരോ മെമ്പർമാരോടും നമുക്ക് അവരോട് തികഞ്ഞ ആദരവും അവരോട് തികഞ്ഞ ബഹുമാനവുമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് എന്നാണ് ആ വിഷയത്തിൽ എനിക്ക് ഉണർത്തുവാനുള്ളത്. ഈ വിഷയത്തിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു വചനം അത് വളരെ ശ്രദ്ധേയമാണ്. അതിൻ്റെ ആ റിപ്പോർട്ട് ഇബ്നു തൈമി പറയണം. വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അക്രമഹുല്ലാഹ് ബിശഹാദ ഫി ഹാദൽ യൗം, അഥവാ ആഷൂറ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആഷൂറ നാളിൽ രക്തസാക്ഷിത്വം കൊണ്ട് ആദരിച്ചു. വഅഹാന ബിദാലിക മൻ ഖതലഹു ഔ ആന, ആരാണോ ഹുസൈൻ റളിയല്ലാഹുവിനെ വധിച്ചത്, ആ വധത്തിന് സഹായിയായി വർത്തിച്ചത്, അവരെ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പൊ ഹുസൈൻ റളിയല്ലാഹുവിനെ ആരാണ് വധിച്ചത്, ആ വധത്തിന് ആരാണ് കൂട്ടുനിന്നത്, അവരോട് നമുക്ക് ബഹുമാനമല്ല, അവരോട് നമുക്ക് വിദ്വേഷവും വെറുപ്പുമാണ്, അവരെ അള്ളാഹു അനാദരിച്ചിരിക്കുന്നു. പക്ഷെ ഹുസൈൻ റളിയല്ലാഹുവിന് അള്ളാഹു ഷഹാദ് നൽകിയതിലൂടെ ഹുസൈൻ റളിയല്ലാഹുവിനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആദരിച്ചിരിക്കുന്നു എന്നാണ് ഇമാം ഇബ്നു അബ്ദുൽ ബർ പറയാനും. വഖാനൽ ഹുസൈനു ഫാദിലൻ ദയ്യനൻ കസീറ സൗമി വസ്സലാത്തി വൽ ഹജ്ജ്. വഖാനൽ ഹുസൈൻ, ഹുസൈൻ ആയിരുന്നു ഫാദിലൻ, ശ്രേഷ്ഠൻ, ദയ്യനൻ, ദീനീനിഷ്ഠയുള്ളവൻ, കസീറ സൗമി വസ്സലാത്തി വൽ ഹജ്ജ്, ധാരാളം നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ധാരാളം ഹജ്ജ് നിർവഹിച്ച വ്യക്തിയായിരുന്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു. 25 ഹജ്ജുകൾ ഹുസൈൻ റളിയല്ലാഹുവിന് കാൽനടയായിട്ട് പോയി ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി. അപ്പൊ ഹുസൈൻ എത്ര മഹാനാണ് റളിയല്ലാഹു തആല അൻഹു. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് നബി കുടുംബത്തിലെ മെമ്പർമാർ അവർ ആദരണീയരാണ്, അവർ ബഹുമാനം അർഹിക്കുന്നവരാണ്. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. അദ്ദേഹത്തിന് നേരെ ആരാണ് ആയുധ പ്രയോഗം നടത്തിയത്? അവർ നമ്മുടെ ശത്രുക്കളാണ്. പക്ഷെ അതിന്റെ പേരിൽ, നബി കുടുംബത്തിന്റെ പേരിൽ തീവ്രരാകുന്ന, കപട നയങ്ങൾ സ്വീകരിക്കുന്ന ഒരു വിഭാഗം അവരാണ് ഷിയാക്കൾ. നമ്മൾ അവരിൽ വഞ്ചിതരാകാൻ പാടുള്ളതല്ല. യഥാർത്ഥത്തിൽ അവരുടെ നടപടികൾ, ഇന്ന് ഈ കർബലയുമായി ബന്ധപ്പെട്ടവർ കാണിക്കുന്നതായ നടപടികൾ, അത് ദീനിന് വിരുദ്ധമായ, ഇസ്ലാമിൽ മാതൃകയില്ലാത്ത ചെയ്തികളാണ് എന്നുകൂടി ഇത്തരുണത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു അവന്റെ തൗഫീഖിലേക്ക് നമ്മളെ തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റു നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ വേദിയെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പൊറുക്കുമാറാവട്ടെ, വീഴ്ചകളെ നികത്തുമാറാവട്ടെ. അള്ളാഹു ഇതിനേക്കാൾ ഉത്കൃഷ്ടമായ വേദിയിൽ, അവന്റെ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഅഹ്യായി മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ودمر اعداءك اعداء المله والدين واحفظ اللهم هذا البلد امنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.